ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരദയുടെ വായനമുറിയിലെ വായന ഒരു ചെറുകഥയാണ്. സുഭാഷ് ചന്ദ്രന്റെ ചെറുകഥയാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നാണ് കഥയുടെ പേര്. നമ്മുടെ പുതു തലമുറയിലെ സാഹിത്യകാരന്മാർ, മലയാള സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പുതുതലമുറക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പറുദീസ നഷ്ടം എന്നൊരു ചെറുകഥ സമാഹാരമുണ്ട്, കഥാസമാഹാരമുണ്ട്. അതിലെ ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. അപ്പോ സുഭാഷ് ചന്ദ്രൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ആധുനിക എഴുത്തുകാരനിൽ ഒരാളാണ്, പുതിയ തലമുറക്കാരൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എഴുത്തുകൾക്ക് തന്നെ, അതായത് അദ്ദേഹത്തിന്റെ ആദ്യ കഥ അല്ലെങ്കിൽ ആദ്യ കഥാസമാഹാരം, അതെല്ലാം ഇങ്ങനെ എന്താണ് പുരസ്കാരങ്ങൾ ലഭിച്ച് അങ്ങനെ വളർന്നു വന്ന എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. ഒരുപാട് അനുഗ്രഹീതനെന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രചനകളിലെ ഒരു പ്രത്യേക സ്വഭാവം, പ്രത്യേക രചനാ രീതി, ഇതൊക്കെയാണ് സുഭാഷ് ചന്ദ്രനെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ പറുദീസ നഷ്ടം അതൊരു കഥയാണ്, ആ പേരിൽ തന്നെ ഒരു കഥാസമാഹാരം ഉണ്ട്. അതിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് നല്ല കഥകളുണ്ട് സുഭാഷ് ചന്ദ്രൻ്റെതായിട്ട്. പിന്നെ മനുഷ്യന് ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇതെല്ലാം വളരെ പ്രസിദ്ധമായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ്റെ കൃതികളാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞല്ലോ, പറുദീസ നഷ്ടം എന്നുള്ള കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കഥ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ഒരു കഥയാണ് നമ്മളിന്ന് വരദയുടെ വായനാമുറിയിൽ വായിക്കാൻ പോകുന്നത്. അപ്പൊ സുഭാഷ് ചന്ദ്രന്റെ കഥകൾ ഒരുപാട് വായിച്ചപ്പോഴും ഈ ഒരു കഥ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വെച്ചാല് അതൊരു ഞാൻ എൻ്റെ വ്യക്തിപരമായ വായനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അതൊരു ചാനൽ എന്ന രീതിയിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വായിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിനും വേദനയും ഉള്ള ഒരു കഥയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് നിശബ്ദതയിലിരുന്ന് വായിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എല്ലാം എന്താണ് അതിൽ അലിഞ്ഞു ചേർന്ന് അത്തരത്തിൽ വായിക്കാൻ കഴിയുന്ന, അത്തരത്തിൽ വായിക്കേണ്ടുന്ന, അത്തരത്തിൽ മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു കഥയാണ് സുഭാഷ് ചന്ദ്രൻ്റെ ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ഒരു കഥ. അപ്പൊ ആ ഒരു കഥ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കഠിനമായ ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും നല്ലൊരു കഥ, സുഭാഷ് ചന്ദ്രൻ്റെ നല്ലൊരു കഥ എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് കടക്കുകയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു കഥയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു ഒറിജിൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ഇതിഹാസ കഥകൾ പിൽക്കാലത്ത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ സാഹിത്യ രൂപേണ നല്ല കൃതികളായിട്ടും നോവലുകളായിട്ടും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രം, ഒരു അത്തരത്തിലുള്ള കലാസൃഷ്ടി, ഒരു ചിത്രം, ഒരു പെയിന്റിംഗ് എന്ന് പറയാം, പെയിന്റിങ്ങിൽ നിന്ന് ഒറിജിൻ ഉള്ള ഒരു സ്റ്റോറി, ഒരു കഥയാണിത്. അല്ലെങ്കിൽ അത് വിൻസെന്റ് വാൻഗോഗിന്റെ പൊട്ടേറ്റോ ഈറ്റേഴ്സ്, അതായത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അതായത് സുഭാഷ് ചന്ദ്രന്റെ ഈ കഥയുടെ പേര്, ആ ഒരു പേരിൽ പ്രസിദ്ധനായ ചിത്രകാരൻ വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രം, അതേ പേരിലുള്ള ചിത്രം 1885 ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് 1885 വരയ്ക്കപ്പെട്ട ആ ഒരു ചിത്രം, രചിക്കപ്പെട്ട ചിത്രം, ആ ഒരു ചിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള, ആ ചിത്രത്തിൽ നിന്നും എന്താണ് ഉടലെടുത്ത ഒരു കഥ, ആ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ, ആ ചിത്രത്തിൽ ചിത്രകാരൻ വരച്ചു വെച്ച കഥാപാത്രങ്ങൾക്ക് ജീവനേകി, മിഴിവേകി, ഇമോഷൻസ് നൽകി, കഥയുടെ രൂപത്തിൽ വളരെ നല്ലൊരു കഥയാക്കി ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേ അറ്റത്ത് കൊണ്ടെത്തിച്ച ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഒരു പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ ചുവട് പിടിച്ച്, ലോക പ്രശസ്തമായ ഒരു ചിത്രത്തിന്റെ, വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രത്തെ ആസ്പദമാക്കിയിട്ട്, അത് ഏത് ചിത്രമൊന്നും ഇരിക്കട്ടെ, അത്തരത്തിലൊരു പെയിന്റിങ്ങിനെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥ, അത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ എന്നല്ല മറ്റേതെങ്കിലും സാഹിത്യ ശാഖയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ വളരെ പരിമിതി ആയിട്ടുള്ള അറിവിൽ എനിക്കത് അറിയില്ല. അത്തരത്തിലൊന്നും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത് അങ്ങനെയാണ്, ആ ഒരു പെയിന്റിംഗിൽ നിന്നും ആണ് അതിൻ്റെ ഒരു ഒറിജിൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വിൻസെന്റ് വാൻഗോഗിനെ അറിയേണ്ട ഒരു ചിത്രങ്ങളും നിങ്ങൾ അറിയേണ്ട, അങ്ങനെയുള്ള വ്യൂവേഴ്സ് ഉണ്ടാവും, ഒരുപാട് പേര് കാണും. അത്തരത്തിലുള്ളവർക്ക് പോലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ ഓരോ വരിയും നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വരികളാണ്. അപ്പോ അത് അത്തരത്തിൽ ശ്രദ്ധിച്ച് ആ രീതിയിൽ ഉൾക്കൊണ്ട് വായിക്കേണ്ട ഒരു കഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിതൊരു വായിച്ച് കേൾപ്പിക്കുമ്പോൾ എത്രത്തോളം അത് ഫലപ്രദമാകുമെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാൽ കൂടിയും വായന വായിക്കാൻ ശ്രമിക്കുകയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. അസ്തമയം കഴിഞ്ഞുള്ള മരവിച്ച വെളിച്ചത്തിലൂടെ കിഴവൻ മിറൽ വേച്ച് വേച്ച് നടന്നു. മഞ്ഞുകാലമായിരുന്നു. തന്റെ കുഞ്ചിരോമങ്ങളിൽ ഹിമം പെയ്ത് അടിയുന്നതും പിങ്ങിയ കമ്പിളി ഉടുപ്പിന്റെ വിടവുകളിലൂടെ തണുപ്പിന്റെ കത്തിമുനകൾ ആഴുന്നതും അറിയാതെ റോട്ടർഡാമിലെ ദുഷിച്ച ആവാസസ്ഥാനങ്ങളും വിളവെടുപ്പ് കഴിഞ്ഞ് പ്രസവരക്ഷ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പാടങ്ങളും പിന്നിട്ട് വീടിന് നേരെയുള്ള ചെളി ഇടവഴിയിലേക്ക് അയാൾ തിരിഞ്ഞു. അപ്പോഴേക്കും ദിക്കുകൾ ഇരുട്ടിയിരുന്നു. ഒരൊറ്റ ദിവസത്തെ യാത്ര കഴിഞ്ഞുള്ള മടക്കമാണെങ്കിലും ഒരു നൂറ്റാണ്ടിനപ്പുറത്തു നിന്ന് വരുന്നതുപോലെ മിറലിന് വീട് അപരിചിതമായി തോന്നി. ആ ചെറിയ വീട്ടിൽ അപ്പോൾ മാത്രം ആരോ കത്തിച്ചുവെച്ച വിളക്കിന്റെ ഒരു കിരണം ജനാലപ്പഴുതിലൂടെ കിഴവന്റെ കണ്ണിൽ വീണു. മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിന്റെ ഒറ്റ ബിന്ദു ഒരേയൊരു വെളുത്ത പൂവച്ച ഏകാന്തമായ ശവകുടീരമായി വീടിനെ മാറ്റിക്കാണിച്ചു. ഇടം വലം ഉലഞ്ഞ് വീട് അടുത്തു വന്നു. കുഴമണ്ണിൽ പുതഞ്ഞ് കനം വച്ച മരച്ചെരിപ്പുകളോടെ നരച്ച ഇരുട്ടിൽ നടക്കല്ലുകൾ ബദ്ധപ്പെട്ട് കയറി മിറൽ വാതിലിൽ മുട്ടി. ജൂലിയാന അത് അദ്ദേഹം തന്നെയാണ്. ജരയേശിയ ഒരു സ്ത്രീ ശബ്ദം അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. നാല് പാളികളുള്ള കതകിന്റെ ചേർപ്പ് രേഖകൾ വാതിൽ ചട്ടത്തിന്റെ ചതുരത്തിനകത്ത് മെലിഞ്ഞ ഒരു കുരിശ് തീർത്തിരുന്നു. അത് പിളർന്നു നീങ്ങിയപ്പോൾ അയാളുടെ മകന്റെ ഭാര്യ ജൂലിയാനയുടെ അമിത ആകാംക്ഷ കൊണ്ട് വിളർത്ത നിഴൽമുഖം തെളിഞ്ഞു. കണ്ടോ അച്ഛ, വായിൽ നിന്ന് നീരാവിയുടെ ഒരു ചെറിയ മേഘത്തെ തുറന്നു വിട്ടുകൊണ്ട് ജൂലിയാന ചോദിച്ചു. ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിന്റെ നെഞ്ചിൽ വീണു. ഇല്ല എന്ന വാക്കിന് എല്ലാവിധത്തിലുള്ള ധ്വനിയും പേറാവുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി. ജൂലിയാനയുടെ കണ്ണിലേക്ക് നോക്കാതെ ദീർഘമായ നടത്തം കൊണ്ട് പൊള്ളിവേദനിച്ച കാൽപ്പടങ്ങൾ മരച്ചെരിപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കി മിറൽ അകത്തേക്ക് റാന്തലിന്റെ മഞ്ഞ വിഷാദത്തിലേക്ക് നിവർന്നു. പുത്രഭാര്യയുടെ ആദി നിറഞ്ഞ മുഖം വീണ്ടും അയാൾക്കെതിരെ വന്നു. ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരുവരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു. ഒട്ടിവലിഞ്ഞ് പ്രാചീനകാലത്തെ ഏതോ പക്ഷിയുടേതുപോലുള്ള അയാളുടെ ശിരസ് ദൈന്യത്തോടെ ഒന്ന് ഇളകുക മാത്രം ചെയ്തു. ആ മുറിയുടെ അങ്ങേഭാഗത്ത് ആണി പറഞ്ഞ് നിലംപൊത്താറായ ഒരു കൊച്ചു മേശയ്ക്ക് ചുറ്റുമായി മിറലിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മൂന്നു പേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഹാഗ് പട്ടണത്തിന് മൈലുകൾ അപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ രണ്ടു പേർ. ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ. അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ ക്ഷമാപൂർവം ഞൊറി വെച്ച് തുന്നിയ ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ 8 വയസ്സുകാരി അന്ന. തന്റെ അച്ഛന്റെ അച്ഛൻ ദേഹത്ത് നിന്ന് പാൽപ്പൊടി പോലുള്ള മഞ്ഞ് വിറയ്ക്കുന്ന കൈകൊണ്ട് തൂത്തുമാറ്റുന്നതും നോക്കി കൗതുകത്തോടെ ഇരുന്നു. മേശയ്ക്ക് മുകളിലായി വീടിന്റെ ചരിഞ്ഞ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അവളുടെ കുഞ്ഞു ചുണ്ടുകളുടെ മേൽ മൂക്കിന്റെ കൂർമ്പൻ നിഴൽ വീഴ്ത്തി. അന്നയുടെ മുഖത്ത് നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു. ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവൽ റൺതോസ് കൂറമണം കുതിർന്ന തന്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കി എഴുന്നേറ്റു. വില്യം 3 രാജാവിന്റെ ഛായയെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ച് മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം. ജൂലിയാനയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് റൺതോസ് പറഞ്ഞു, വിഷമിക്കണ്ട മോളെ, ഞങ്ങളെപ്പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ കാര്യം അറിഞ്ഞു വരാൻ കഴിയില്ല. ഏതായാലും നാളെ ഞാൻ അവിടം വരെ പോയി വരും. ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കും. ജൂലിയാന വാതിലടച്ച് സാക്ഷികൾ ബന്ധിച്ചു. ഈർച്ചമില്ലുകളെ പോലെ ശബ്ദിച്ച ഇരുട്ടിലെ ചീവീടുകളുടെ സ്വരം പൊടുന്നനെ മുറിഞ്ഞു. ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളിത്തുള്ളിയായി സമയം താഴേക്ക് ഇറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. ഘടികാരത്തിന് വലതുവശത്തായി ക്രൂശിതനായ കർത്താവിന് മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന മറിയത്തിന്റെ ഒരു ചില്ലുപടം തൂക്കിയിരുന്നു. ജൂലിയാന അതിനു മുന്നിൽ ചെന്ന് നിന്നു. അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളിത്തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അവൾ കേട്ടു. മാതാവേ, അവൾ മനസ്സിൽ ഉരുകി. ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരപകടവും വരുത്തരുതേ. പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി. ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ. ജൂലിയാന കൈയെത്തിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ നാളം നീട്ടി. പ്രായത്തിന് സഹജമായ തിളക്കത്തെ കെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ക്ലേശത്തിനും പീഡയ്ക്കും മീതെ വെളിച്ചം ചെളി പോലെ പുരണ്ടു. വിരലിലെ മണ്ണെണ്ണമണം ശിരോവസ്ത്രത്തിൽ തുടച്ച് അവൾ തന്റെ അച്ഛനമ്മമാരുടെ അടുത്തായി ഇരുന്നു. അപ്പോൾ അന്ന എഴുന്നേറ്റ് മിറലിന്റെ അടുത്തേക്ക് ചെന്നു. മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടങ്ങളുടെ ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നു. മുത്തച്ഛ, കൊഞ്ചരിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു, മുത്തച്ഛ, ഈസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എന്റെ അച്ഛനോട് പറഞ്ഞില്ലേ? മിറൽ അവളുടെ ഉടുപ്പിന്റെ ഞൊറുവുകളിൽ വിരലോടിച്ചുകൊണ്ട് കരച്ചിലിന്റെ ചാർച്ചയുള്ള ഒരു ചിരിയോടെ പറഞ്ഞു, ഊമോളെ. പിന്നെ മുത്തച്ഛ, ഞാൻ നല്ല കുട്ടിയായിരിക്കുകയാണെന്നും നിക്കോളാസ് ഈവന് ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം കിട്ടുമെന്നും പറഞ്ഞില്ലേ? കുഞ്ഞുമുഖം ഇളക്കിക്കൊണ്ട് അന്ന വീണ്ടും ചോദിച്ചു. പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിരിയക്കുകളുടേതുപോലുള്ള ഒരു നിസ്സഹായ ഭാവം അവളുടെ മുഖത്ത് പട്ടകെട്ടിയിരുന്നു. മിറൽ അന്നയെ ചേർത്ത് പിടിച്ചു. അവിചാരിതമായ ആ ആശ്ലേഷം അവൾക്ക് നന്നെ രസിച്ചു. പുന്നാര ചടവോടെ അന്ന വീണ്ടും പറഞ്ഞു, മുത്തച്ഛ, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന്. നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ. ആണോ മുത്തച്ഛ? അത്രയുമായപ്പോൾ ജൂലിയാനയുടെ അമ്മ ചടച്ചു നീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട ആ വൃദ്ധ അന്നയെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. എന്റെ കുഞ്ഞെ, എന്റെ മോളെ, വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്നു വന്നു. പിന്നെ അന്നയും ഒന്നും മിണ്ടാതായി. നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള വശങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കേൾപ്പില്ലാത്ത ആ ചെറിയ വീട് 3 വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞ് പോലുള്ള ഒരു മൗനത്തിൽ ആമഗ്നമായി. ഘടികാരത്തിന്റെ നെഞ്ചിടിപ്പിനെയും ഏറ്റവും നനുത്ത വിശ്വാസങ്ങളെയും റാന്തൽ നാളത്തിന്റെ ഉലച്ചിലിനെ പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനത്തിൽ. അതിന്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ കസേരയെ ശബ്ദിപ്പിച്ചുകൊണ്ട് ജൂലിയാന എഴുന്നേറ്റു. നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്ന് തന്റെ അതിഥികളാണെന്ന തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടായി. നമുക്ക് ഭക്ഷണം കഴിക്കാം, ജൂലിയാന പറഞ്ഞു. 7 മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കിഴവൻ മിറൽ സ്വന്തം ഹൃദയം തിളക്കുന്നതറിഞ്ഞുകൊണ്ട് ജൂലിയാനയുടെ ചലനങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു. ജൂലിയാന ഭക്ഷണമേശ റാന്തൽ വിളക്കിന് താഴേക്ക് കുറച്ചുകൂടി നീക്കിയിട്ടു. അഴുക്കു പിടിച്ചതെങ്കിലും വെളുത്തതെന്ന് പറയാവുന്ന ഒരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു. അടുക്കളയിൽ നിന്ന് ചായ നിറച്ച കെറ്റിലുകളും വിള്ളലുകൾ വീണ കവിടിക്കപ്പുകളുമായി വന്നു. പിന്നെ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പതുക്കെ വച്ചു. മണ്ണിനടിയിൽ പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞ് പറഞ്ഞ് കിഴവൻ മിറൽ ദീർഘമായി നിശ്വസിച്ചു. ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു. ആകെ 4 കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. സാമുവൽ റാങ്തോസും ഭാര്യയും പിന്നെ മിറലും ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇരിപ്പിടം ബാക്കി വന്നു. തന്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസേരയിലാണ് എന്നോർത്തുകൊണ്ട് ജൂലിയാന അതിലിരുന്നു. ഇരിപ്പിടം കിട്ടാത്ത ഖേദമൊന്നുമില്ലാതെ അന്ന തന്റെ മുത്തശ്ശി കവിടിക്കപ്പുകളിൽ ചായ പകരുന്നതും നോക്കി അവർക്കരികിൽ നിന്നു. ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴെ കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. സാമുവൽ റാങ്തോസ് തന്റെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ഭാര്യയോട് എന്തോ പറയാൻ ആഞ്ഞു. അന്ന അവളുടെ കുഞ്ഞുപ്രായത്തിന്റെ കൊതികൾക്ക് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ സിദ്ധിച്ച ഒരു സ്വാദോടെ ഉരുളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു. 1 നിമിഷം തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് തന്റെ ഭർത്താവിന്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി. എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിന്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധന്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഇതാണ് കഥ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. സുഭാഷ് ചന്ദ്രന്റെ കഥ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് ഇമോഷൻസ് നിറച്ചു വെച്ച വരികളാണ് ഓരോ വരിയും. അപ്പൊ അവസാന വരികളിൽ തന്റെ ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എന്ന് വായിച്ച് നമ്മൾ തീരുമ്പോൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ ഉറഞ്ഞു പോകും. അതാണ് ആ ഒരു ആ വരികളിൽ ഈ കഥയിൽ അത്രയേറെ ദുഃഖം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് എത്രത്തോളം വായനക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കഥ വ്യക്തിപരമായി കയ്യിലെടുത്തു വെച്ച് മൗനത്തിലിരുന്ന് ഏകാന്തതയിലിരുന്നൊന്ന് വായിക്കണം എന്നുള്ള ഒരൊറ്റ സജഷൻ മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം എത്രത്തോളം അത് വായിച്ച് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അത് എത്രത്തോളം നമുക്കത് ഫലിപ്പിക്കാൻ പറ്റും എന്നറിയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു, ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ഉറഞ്ഞു പോകുന്ന ഒരു അത്തരത്തിലുള്ള ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഇതിന്റെ ഒരു ആസ്വാദനം എന്ന രീതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോ ഈ ഒരു കഥ ഞാൻ പറഞ്ഞു, ഒരു ചിത്രത്തെ ആസ്പദമാക്കിയിട്ട് ആണ് നമ്മുടെ കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ്റെ ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ അപൂർവമായിട്ടുള്ള കഥകൾ ഉണ്ടോ എന്നത് തന്നെ നമുക്ക് സംശയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വിൻസെന്റ് വാൻ ഗോഗിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയിന്റിങ്സിനെ കുറിച്ച് താല്പര്യമുള്ളവർക്കും വിൻസെന്റ് വാൻ ഗോഗിനെ അറിയാം, അത്തരത്തിൽ ആ ഒരു രീതിയിൽ അറിയാവുന്നവർക്കും അക്കാഡമിക്കലി താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. അദ്ദേഹം 1800s ജനിച്ച് വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ച ഒരു ചിത്രകാരനാണ് അദ്ദേഹം. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ഞാൻ ആ കഥയിൽ നിന്നും ഒരല്പം മാറി പറയുകയാണ് ആ കഥയുടെ ഇമോഷൻസിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങളെ പറ്റി ഞാൻ പറയുകയാണ്. അപ്പൊ ആ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ചിത്രങ്ങൾ ഒരുപാട് പ്രസിദ്ധമാവുകയൊക്കെ ചെയ്തത്. അപ്പം ആ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്രയേറെ എന്താണ് ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന്, അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ പറയുകയാണെങ്കിൽ സൺഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൂര്യകാന്തി പൂക്കൾ 1889 വരയ്ക്കപ്പെട്ട ഒരു ചിത്രമാണത്. അതിന് മുന്നേ ഉള്ളതാണ് ഈ പൊട്ടേറ്റോ ഈറ്റേഴ്സ്. പൊട്ടേറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. പൊട്ടേറ്റോ ഈറ്റേഴ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചിത്രത്തിന്റെ പേര്. അപ്പോ ആ ഒരു ചിത്രം, പിന്നെ സൺഫ്ലവേഴ്സ് എന്നുള്ള ചിത്രം, അതുപോലെ തന്നെ കെഫേ ടെറസ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെയിന്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കൈവ്സിൽ പോയാലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇത്തരം പെയിന്റിങ്സ്, വാൻഗോഗിന്റെ പ്രസിദ്ധമായിട്ടുള്ള പെയിന്റിങ്സ്. അതുപോലെ തന്നെ വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് എന്ന് പറഞ്ഞത്, അതായത് ഗോതമ്പ് പാടങ്ങൾ, കുറച്ച് കാക്കകളൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഗോതമ്പ് പാടം, അത് അത് അത്തരത്തിലുള്ളൊരു പെയിന്റിംഗ് ഉണ്ട് വാൻഗോഗിന്റെ. അതുപോലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ ഒരു പെയിന്റിംഗ് ഉള്ളത് സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞിട്ട്, നക്ഷത്രങ്ങളുള്ള ഒരു രാത്രി. ഇതൊക്കെയാണ് ഒരു ഞാൻ വളരെ കുറച്ച് ചിത്രങ്ങൾ പെയിന്റിങ്സിന്റെ പേരുകൾ മാത്രം പറഞ്ഞതാണ്. അപ്പൊ ഈ പെയിന്റിങ്ങുകളുടെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് മഞ്ഞ നിറം, മഞ്ഞ എന്ന നിറത്തോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക എന്താണ് ഒരു മമത, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ചിത്രങ്ങളിൽ ഉടനീളം, പ്രത്യേകിച്ച് സൺഫ്ലവേഴ്സില്, സൺഫ്ലവേഴ്സ് നമുക്കറിയാം മഞ്ഞ ആണ് അതുകൊണ്ട് മഞ്ഞ ബാക്ക്, പക്ഷെ പിന്നെ ഫ്ലവർ വേസസ് ഉണ്ട്, അതിൽ തന്നെ ചില പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അദ്ദേഹം മഞ്ഞ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ, ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ചിത്രം നിങ്ങൾ പറ്റുമെങ്കിൽ ഇങ്ങനെ ഈ ഒരു പെയിന്റിംഗ് ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വളരെ വിഷാദ രൂപത്തിലുള്ള ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. വാൻഗോഗിന്റെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സ്ട്രോക്സ് എന്ന് പറയുന്നത്, വരകൾ എന്ന് പറയുന്നത് വളരെ റഫായിട്ട് ഇങ്ങനെ വരച്ചതായിട്ട് നമുക്ക് തോന്നും. വളരെ ശ്രദ്ധാപൂർവം വരയ്ക്കുന്ന സ്ട്രോക്സ് ആണെങ്കിലും വളരെ റഫായിട്ടും അദ്ദേഹം കൊടുക്കുന്ന ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഈ മഞ്ഞ എല്ലാത്തിലും, ഈവൻ സ്റ്റാറി നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാത്രിയാണ്, ആ ഒരു ചിത്രത്തിൽ പോലും ചില നക്ഷത്രങ്ങളെയും മറ്റും അദ്ദേഹം മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പാടങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് അതിലെല്ലാം ഈ മഞ്ഞ നിറമുണ്ട്. അപ്പൊ മഞ്ഞ എന്ന് പറയുന്ന നിറം അദ്ദേഹം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ചിത്രത്തിൽ വിഷാദമായിട്ടാണ് മഞ്ഞ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഒരു മഞ്ഞ റാന്തൽ, മഞ്ഞ വിളക്ക്, റാന്തൽ വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, ഒരു മേശയുണ്ട്, ആ മേശയ്ക്ക് ചുറ്റും 4 പേരിരിപ്പുണ്ട്. 4 പേരിൽ 3 വൃദ്ധാത്മാക്കളും ഒരു അമ്മ ഒരു കുഞ്ഞ്. അപ്പോൾ 4 ഉം 1 ഉം 5 പേര് കുഞ്ഞിങ്ങനെ അവരെ ഫേസ് ചെയ്തിരിക്കുന്നതായിരുന്നു. കുഞ്ഞിന്റെ മുഖം നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയില്ല, പക്ഷെ മറ്റ് 4 പേരുടെയും ചിത്രം കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു രൂപഭംഗി, ഒരു സെൻസ് ഓഫ് ബ്യൂട്ടി അല്ല ആ ചിത്രത്തിലുള്ളത്. ആ ഒരു ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ, ആ വരയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ ഒന്നും മുഖത്തിന്റെ ഭംഗിയല്ല അതിൽ കാണുന്നത്. മുഖത്തെല്ലാം വളരെ റഫായിട്ടുള്ള ഫിഗേഴ്സാണ്, ഫേസസ് ആണ് അതിൽ വരച്ചിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ചിത്രത്തെ പറ്റി ഇത്രയധികം പറയുന്നു എന്ന് ഒരു പക്ഷെ കേൾവിക്കാർക്ക് അതൊരു എന്താണ് അത് പിടിച്ചില്ലായകയുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകണം ഈ പോർഷൻ വീഡിയോയുടെ. വേറെ ഒന്നും കൊണ്ടല്ല, ആ ചിത്രത്തിന് ഈ കഥയുമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഒരല്പം വിശദീകരിക്കുന്നത്. അത് പെയിന്റിങ്ങിനോട് താല്പര്യമുള്ളവർക്കും ചിത്രകലയോട് താല്പര്യമുള്ളവർക്കും രസിക്കുമായിരിക്കാം, അല്ലാത്തവർക്ക് രസിക്കില്ല എന്ന് തോന്നുന്നു. എങ്കിൽ ഈ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലാത്ത പക്ഷം അത് കഥ കേൾക്കാം. നമുക്ക് കഥയിലേക്ക് വരാം, കഥയുടെ ആസ്വാദനത്തിലേക്ക് വരാം. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഒരു മങ്ങിയ വെളിച്ചവും ഒരു ടേബിളിൽ ഇങ്ങനെ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ടേബിളിൽ വെച്ചിരിക്കുന്നു. അതിങ്ങനെ ഫോർക്ക് വെച്ച് ആ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ചിത്രമാണത്. ആ ചിത്രം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചിത്രം കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തില് 1800-ലെ ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മുടെ ഒരു കൃഷി എന്ന ഒരു കൃഷിയും അല്ലെങ്കിൽ ഒരു കാർഷിക വിപ്ലവം ആ ഒരു കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ചെറുപ്പക്കാര് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് വ്യാവസായിക വിപ്ലവം ഒക്കെ വന്ന സമയത്ത് കുറെ വ്യവസായങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ കൃഷിയിൽ നിന്നും മാറി വ്യതിചലിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുറെ പേരെന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ ആ ഒരു യൂറോപ്പിൽ ആ സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് കൃഷി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് പാടങ്ങളുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. ബേസിക് ആയിട്ട് അവർ ചെയ്തിരുന്ന തൊഴിൽ അതായിരുന്നു. അപ്പോ ആ ഒരു അതിൽ നിന്നും കിട്ടുന്ന ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് അവരുടെ ഒരു മെയിൻ കോഴ്സ് തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഉരുളക്കിഴങ്ങ് വേവിച്ച് കഴിക്കുക എന്നുള്ള ഒരു വളരെ സാധാരണ മട്ടിൽ ജീവിക്കുന്ന സാധാരണ ഒരു ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെയുള്ള ഒരു ജീവിതം. അപ്പൊ ആ ഇടയ്ക്ക് ആ ജീവിതത്തിൽ നിന്നും ഒരു ഒരു കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫ് കിട്ടുന്നതിനായിട്ട് കുറച്ചു പേര് എന്താണ് ഈ ഖനികളിൽ പോയി, മൈൻസിൽ പോയിട്ട്. അപ്പൊ മൈനുകൾ എന്ന് പറയുമ്പോൾ കുറച്ചല്ല വളരെയധികം ജീവൻ അപകടമുള്ള റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഈ മൈൻസിൽ പോയിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. കാരണം ഈ മണ്ണിടിഞ്ഞ് വീണ് മരിക്കാനുള്ള ഏറ്റവും അധികം റിസ്ക് ഉള്ള ജോലി. പക്ഷെ അവരവന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഇത്തരത്തിലുള്ള റിസ്ക് എടുത്ത് എന്ത് ചെയ്യുന്നു, തന്റെ ബന്ധുക്കളെയും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അമ്മ അച്ഛൻ ഇവരൊക്കെ വിട്ടിട്ട് ഈ ഖനികളിൽ പോവുകയാണ്. അപ്പൊ ഖനികളിൽ പോയി കഷ്ടപ്പെട്ട് ജോലി എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഒരു ഖനിയിലേക്ക് പോയിട്ട് പോയിരിക്കുന്ന ഭർത്താവിനെ കുറിച്ചുള്ള വിവരം തിരക്കാനായിട്ട് ഭർത്താവിന്റെ അച്ഛൻ പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛനെ കാത്തിരിക്കുന്ന ഭർത്താവിന്റെ വിവരം കാത്തിരിക്കുന്ന ഭാര്യയാണ് ഈ ജൂലിയ എന്ന് ഇവിടെ ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ചിത്രത്തിൽ ഇത്രയേ കാര്യങ്ങളുള്ളൂ. ചിത്രത്തിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ വാൻഗോഗ് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ ഓരോ ക്യാരക്ടേഴ്സിനെയും ആ വരകളിലെയും ആ സ്ട്രോക്കുകൾ ഓരോ സ്ട്രോക്കുകൾക്കും ജീവൻ നൽകിയാണ് സുഭാഷ് ചന്ദ്രൻ ഈ ഒരു കഥയിൽ കഥാപാത്രങ്ങളാക്കി പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വാൻഗോഗിന്റെ ആ മനോഹരമായ ചിത്രത്തിന്റെ ആ എല്ലാ തലത്തിലും എല്ലാ മാനത്തിലും അതേ ലെവലിലേക്ക് തന്നെ തന്റെ വരികളിലൂടെ അക്ഷരങ്ങളിലൂടെ സുഭാഷ് ചന്ദ്രൻ തന്റെ കഥയിൽ വരച്ചു കാണിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ആ എല്ലാ ക്യാരക്ടേഴ്സിനും ജീവൻ കൊടുത്തിരിക്കുകയാണ് ഈ കഥയിൽ. അപ്പൊ പ്രധാന ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, 3 വൃദ്ധരുണ്ട്, പിന്നെ ജൂലിയാനയുണ്ട്, ജൂലിയാനയുടെ മകളുണ്ട് അന്ന എന്ന് പറയുന്നുണ്ട്. അപ്പം കൊഞ്ചര് വിട്ടുമാറിയിട്ടില്ലാത്ത കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. 8-കാരി കൊച്ചുകുട്ടിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ ഉടനീളം ഇങ്ങനെ വിഷാദം, ഇങ്ങനെ ഒരു മഞ്ഞുകാലം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മഞ്ഞുകാലത്തെ ആ ഒരു മഞ്ഞ് മരവിച്ച് നിൽക്കുന്നത് പോലെ ദുഃഖം ഇങ്ങനെ ഓരോ വരിയിൽ നമ്മൾ ഓരോ വരിയും ഇങ്ങനെ ഇഴ കീറി നോക്കുകയാണെങ്കിൽ ദുഃഖം ദുഃഖം ദുഃഖമാണ്, വല്ലാത്ത ദുഃഖമാണ്. നമുക്ക് കഥ വായിക്കുമ്പോൾ സാധാരണ എപ്പോഴും നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പൊതുവെ കഥ വായിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ എക്സൈറ്റഡ് ആയിട്ടിരുന്നാണ് സാധാരണ ഇതിൽ വായിക്കുന്നത്. പക്ഷെ ഈ കഥ എനിക്ക് ഒരിക്കലും അങ്ങനെ വായിക്കാൻ എനിക്ക് കഴിയാത്തൊരു കഥയാണിത്. അങ്ങനെ ഹൃദയത്തിൽ ചോര പൊടിയുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാലും നമുക്കിത് ഇതിനെ കുറിച്ച് കുറച്ച് അല്പം കൂടി പറഞ്ഞ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ചിത്രത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതിലെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അപ്പോ ഇത്തരത്തിൽ 1-2 വരികൾ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മരവിച്ച വെളിച്ചത്തിൽ എന്ന് പറയാം. ഒരുപാടെടുത്ത് ആ ഒരു ആ ചിത്രം എന്നതുപോലെ തന്നെ ആ സുഭാഷ് ചന്ദ്രൻ തന്റെ കഥയിലെ ഓരോ വരിയും നമുക്ക് ചിത്രമാക്കി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കാരണം എല്ലാം വെളിച്ചം, മരവിച്ച വെളിച്ചം എന്നും മഞ്ഞുകാലം എന്നും ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ആ ഒരു ചിത്രത്തിന്റെ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ചിത്രം, മറ്റൊരു ഞാൻ പറയൂ, ഒരു പുനരാവിഷ്കാരമാണ് ആ ചിത്രത്തിന്റെ. അപ്പോ അത്രയ്ക്ക് തണുപ്പത്ത് ഈ ഒരു വൃദ്ധൻ തിരിച്ചു വരികയാണ്. മകനെ അന്വേഷിച്ചു പോയി. അപ്പോ ഒരിടത്തും ഡയറക്റ്റ് ആയിട്ട് മകൻ മരിച്ചുപോയി എന്ന് നമുക്ക് മരണപ്പെട്ടു എന്നുള്ളത് വായനക്കാർക്ക് ഇതിനോടൊക്കെ മനസ്സിലായല്ലോ. ഈ കഥ ഞാൻ ഒറ്റ വായന ആദ്യം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്നുള്ളത് വളരെ വ്യക്തമാണത്. പക്ഷെ ഒരു ഒരിടത്ത് പോലും ഡയറക്റ്റ് ആയിട്ട് അത്തരത്തിൽ മകൻ മരണപ്പെട്ടു എന്ന് അദ്ദേഹം അറിയിക്കുന്നില്ല ആരെയും, മകന്റെ ഭാര്യയും അറിയിക്കുന്നില്ല, ആരെയും അറിയിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവം, അദ്ദേഹത്തിന്റെ ഭാവത്തിൽ നിന്നും അത് ഊഹിച്ചെടുക്കുകയാണ്, തിരിച്ചറിയുകയാണ് ജൂലിയാന. അതായത് ഈ മൈനിൽപ്പെട്ട് മരിച്ചുപോയ ആ യുവാവിന്റെ ഭാര്യയായ ജൂലിയാന അത് ഞെട്ടലോടെ തിരിച്ചറിയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന തീക്കനൽ കിഴവൻ മിറലിന്റെ നെഞ്ചിൽ വീണു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ മഞ്ഞുകാലത്തിലും ആ സ്ത്രീയും വൃദ്ധൻ തന്റെ മകൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു വന്നിട്ട് അതൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ദുഃഖം ഘനീഭവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആ മഞ്ഞുകാലത്തും ഒരു തീക്കനലായിട്ട് അത് മനസ്സിൽ കിടക്കുകയാണ്, അത് വേവുകയാണെന്നും പറയുന്നുണ്ട്, ഹൃദയം വേവാൻ തുടങ്ങിയെന്ന്. അപ്പൊ ഉരുളക്കിഴങ്ങ് എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ഒരുപാട് ചേർത്ത് നിർത്തിയാണ് ഓരോ വരിയും. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കും, ഉടയ്ക്കും, അങ്ങനെയാണ് നമ്മൾ അത് പ്ലേറ്റിൽ കൊണ്ട് വയ്ക്കുന്നതും അങ്ങനെയാണ് ഉടച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ മകൻ മരണപ്പെടുന്നതും എങ്ങനെയാണ്, മണ്ണിനടിയിൽ പെട്ടാണ് മകൻ മരിക്കുന്നത്. അപ്പൊ ഹൃദയം വേവുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു പരന്ന പാത്രത്തിൽ കൊണ്ടിങ്ങനെ മരുമകള് വയ്ക്കുകയാണ്. അപ്പോഴെന്താണ്, കുട്ടി ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ അവളതെടുത്ത് കഴിക്കുന്നു. അപ്പൊ അത് കൊണ്ടുവയ്ക്കുമ്പോഴുള്ള അടുത്ത വരി എന്താണ്, മണ്ണിനടിയിൽ പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞു. അത് തന്റെ മകന്റെ രൂപമാണത്, മകൻ രൂപമില്ലാതായി മണ്ണിനടിയിൽ പെട്ട് മരണമടഞ്ഞു. അപ്പൊ ആ ഉടച്ച ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ ആ ഒരു അതാണ് മകൻ, അപ്പോഴാണ് നമുക്ക് അവിടെ അവിടെ ഒരു വെളിവാക്കുകയാണ് കഥാകാരൻ, പറയാതെ പറഞ്ഞു തരികയാണ് നമുക്ക്, വേദനയോടെ നമുക്ക് ഒരു വെളിപ്പെടുത്തൽ അവിടെ തന്നെ നമുക്ക് തരികയാണ്. പക്ഷെ അപ്പോഴും ജൂലിയാന അത് അറിയുന്നില്ല. പിന്നീട് എപ്പോഴാണ് കുറച്ചുകൂടി കഴിഞ്ഞ് ആ തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ, ഒരു മൃതദേഹമാണ് ഈ തണുത്താറുന്നത് അല്ലെ, മരിച്ചു കുറച്ച് കഴിയുമ്പോൾ ശരീരം മരവിക്കും, മൃതശരീരം മരവിച്ച് തണുത്തു പോകും, തണുത്തുറങ്ങി പോകും. അപ്പൊ അതുപോലെയാണ് തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് തന്റെ ഭർത്താവിന്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ജൂലിയാന അത് ശ്രദ്ധിച്ചത്. അപ്പൊ ആ ഫോർക്ക് വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് അങ്ങനെ ഇല്ലാതായി. അപ്പൊ മകന്റെ ആ വികൃത രൂപം പോലെ ആയി ഇരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഇങ്ങനെ എന്തെന്നില്ലാതെ നോക്കിയിരിക്കുകയാണ്, കണ്ണു നട്ടിരിക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അതിലൊരു അപാകത. അപ്പോഴാണ് ജൂലിയാന ശ്രദ്ധിക്കുന്നത്. അവൾക്ക് ഉടനീളം ഈ കഥയിൽ ജൂലിയാന കഥവ് തുറക്കുന്ന സമയം തൊട്ട് ആകാംക്ഷയാണ്, അച്ഛൻ എന്തായി, അറിഞ്ഞോ, അദ്ദേഹത്തെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഒന്നും ഒരു ജൂലിയാനയുടെ വിരലുകളിൽ മാത്രം തൊട്ടുകൊണ്ടുള്ള ഒരു മറുപടി, അത്തരത്തിലൊരു ജസ്റ്റർ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നത്. വാകൊണ്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല കഥയിൽ ഉടനീളം. ഒരു സ്പർശനം ഇടയ്ക്ക് ഒരു ഒന്ന് വിരലുകളിൽ തൊടുക മാത്രമാണ് ചെയ്തതെന്ന് ഇടയ്ക്ക് നമ്മൾ വായിച്ചു. അപ്പോ എങ്ങനെയാണ് അവസാനിക്കുന്നത്? എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിന്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ, ഞാൻ പറഞ്ഞു വാൻഗോഗിന്റെ ചിത്രങ്ങളിലും ഈ ഒരു കടും മഞ്ഞ നിറമുണ്ട്, മഞ്ഞയുണ്ട്. അപ്പൊ ഇതുപോലെ കഥയിലും ആ ഒരു റാന്തൽ വിളക്കും റാന്തൽ വിളക്കിന്റെ കടും മഞ്ഞ നിറവുമുണ്ട്. അപ്പൊ ആ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധന്റെ കടക്കണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം, അപ്പൊ കണ്ണിൽ നിന്നും വീണ കണ്ണുനീരല്ല ചോര പൊടിയുന്നതായിട്ട് തിരിച്ചറിയാൻ മകൾക്ക് കഴിഞ്ഞു, മരുമകൾക്ക് കഴിഞ്ഞു. അപ്പൊ അവൾ ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു എന്ന് പറയുന്നത്, ആകെ 4 കസേരയെ ആ മുറി ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിലെ 3 കസേരയില് ആ വൃദ്ധരിരുന്നു, ജൂലിയാനയും ജൂലിയാനയുടെ അച്ഛനും അമ്മയും പിന്നെ ഈ മിറലും ഇരുന്നു അല്ലെ, ജൂലിയാനയുടെ ഭർത്താവിന്റെ അച്ഛനും ഇരുന്നു. അപ്പൊ ആ 4-ാമത്തെ കസേര അവളുടെ ഭർത്താവിന്റെ കസേരയാണ്. അപ്പോ ഭർത്താവ് അവിടെ ഇല്ല. അപ്പോൾ ഭർത്താവിൻ്റെ കസേരയിൽ അവൾ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഈ ഒരു മുഖഭാവം അവൾ ശ്രദ്ധിക്കുന്നത്. ആ ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ ഫോർക്ക് മുട്ടിച്ചിട്ടിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് അവൾ ഞെട്ടലോടെ ആ ഒരു തിരിച്ചറിവ് അവൾക്ക് ഉണ്ടാവുന്ന, അവളുടെ ഭർത്താവ് ഇനി ഇല്ല, ആ ഒരു നഷ്ടം അവൾ തിരിച്ചറിയുന്നത് അവിടെയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറങ്ങി പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ആ ഒരു നഷ്ടപ്പെടൽ, തൻ്റെ ബെറ്റർ ഹാഫ് നഷ്ടപ്പെട്ടു, തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഭർത്താവില്ല, അവിടെ അവളുടെ ജീവിതം നിലച്ചു പോകുന്ന ആ ഒരു അവസ്ഥ, ആ കസേരയിൽ അവൾ ഉറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അതാണ് കഥയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട്, അവളുടെ അച്ഛനും പറയുന്നുണ്ട്, എന്താണ് നമുക്ക് ഈ ഖനിയിലെ ജോലി വേണ്ട, നമുക്ക് ഈ പറയ ഉരുളക്കിഴങ്ങ് കൃഷി മതി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി റെവല്യൂഷനിലേക്ക് പോയപ്പോൾ ചെറുപ്പക്കാരൊക്കെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ ഖനിയിലെ ജോലിയിലേക്ക് പോയത്. അപ്പോഴാണ് അവിടെ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നതും മരണപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ കൃഷി മതി, നമ്മുടെ ജീവൻ നിലനിന്നാൽ മതി, നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ച് നമ്മൾ തന്നെ എന്താണ് വിളവെടുക്കുന്ന ഉരുളക്കിഴങ്ങ് കഴിച്ചുള്ള നമ്മുടെ ആ സാധാരണ ജീവിതം മതിയാകുമായിരുന്നു. ഇതിലേക്കൊക്കെ പോയപ്പോഴാണ് എന്താണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽപ്പെട്ട് അവസാനം എന്താണ് മണ്ണിനടിയിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലുള്ള ഒരു ഇതാണ്, നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ചെടുക്കാൻ കഴിയും ഈ കഥയിൽ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഒരിക്കലും ആ ഒരു ചിത്രം ആ ചിത്രത്തെ ചിത്രവുമായി ബന്ധിപ്പിച്ച് നമുക്ക് വായിച്ചാലും അല്ല, ഒരു കഥ മാത്രമായിട്ട് നമ്മൾ വാൻഗോഗിനെ കുറിച്ചോ അല്ലെങ്കിൽ വാൻഗോഗിൻ്റെ പെയിൻറ്റിങ് ആയ പൊട്ടേറ്റോ ഈറ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കാതെയോ തന്നെ ഈ കഥ വായിച്ചാലും നമുക്ക് ഇത് തന്നെയാണ്, ഇത്രയും ഇമോഷൻസ് തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ പൊട്ടേറ്റോ ഈറ്റേഴ്സ്, സോറി ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള കഥ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് പറദീസ നഷ്ടം എന്നുള്ള ആ ഒരു കഥാസമാഹാരത്തിലെ കഥയാണ് പറഞ്ഞു. ആ ഒരു കഥാസമാഹാരത്തിൽ മറ്റ് കഥകളും ഉണ്ട്, എന്നാൽ കൂടിയും ഇത്തരത്തിൽ ഒരു വല്ലാത്ത നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കസേരയിൽ ഉറങ്ങി പോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കഥയാണെങ്കിൽ കൂടിയും വരദയുടെ വായനാ മുറിയിൽ ഇത്തരത്തിൽ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കഥ ഉൾപ്പെടുത്തണമെന്ന് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടോ മനസ്സിലേക്ക് ഈ കഥയാണ് വന്നത്. അതുകൊണ്ടാണ് ഈ കഥ വായിച്ചത്. മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെയായിട്ട് അടുത്ത ദിവസം കാണാം വരദയുടെ വായനാ മുറിയിൽ. അതുവരെ ബൈ ഫ്രം വരദ ശ്രീലിംഗ് ഗ്രൂപ്പ്.